2019 ഒക്ടോബർ 30 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 7 പേജിൽ നിന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ വേട്ടയോ കൊലയോ. എം എച്ച് വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നത് വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണെന്ന ആരോപണം സർക്കാരിനെയും പോലീസിനെയും പ്രതിസന്ധിയിലാക്കി. രോഗബാധിതരായവരെ പിടികൂടി കൊലപ്പെടുത്തുകയാണെന്നും ബന്ധുക്കളെ ഉപയോഗിച്ച് കെണിവെക്കുന്നെന്നും പിന്നിലൂടെ വെടിവെച്ച് വീഴ്ത്തുകയാണെന്നുമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടായെന്ന് പോലീസ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും സായുധ ഓപ്പറേഷൻ സംശയമുനയിലാണ്. 3 മുൻപ് പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്ന് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പദ്ധതിയിട്ടതിന് പിന്നാലെയാണ് 4 കൊല്ലപ്പെട്ടത്. കേരളത്തിലടക്കം മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കേന്ദ്ര സർക്കാർ അടുത്തിടെ 580 കോടി രൂപ അനുവദിച്ചിരുന്നു. മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റി അംഗം കുപ്പുദേവരാജും സഹായി അജിതയും കൊല്ലപ്പെട്ട നിലമ്പൂരിലെ ഏറ്റുമുട്ടലിൽ സംശയം ഉന്നയിച്ചത് മനുഷ്യാവകാശ കമ്മീഷനായിരുന്നു. മുൻകാല SFI നേതാവായ CP ജലീൽ തലയ്ക്കു പിന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതും സംശയത്തിനിടയാക്കി. ഏറ്റുമുട്ടൽ മരണങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് 2014 സുപ്രീംകോടതി ഉത്തരവുണ്ടെങ്കിലും ഇത് തങ്ങൾക്ക് ബാധകമല്ലെന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനിൽ റിപ്പോർട്ട് നൽകിയത്. FIR കമ്മീഷനിൽ ഹാജരാക്കിയതുമില്ല. അജിതയുടെ ശരീരത്തിൽ 29 മുറിവുകൾ ഉള്ളതിനാൽ ഏറ്റുമുട്ടൽ അനിവാര്യമായിരുന്നോയെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കമ്മീഷൻ നിരീക്ഷിച്ചിരുന്നു. ഏറ്റുമുട്ടലിനെ ന്യായീകരിച്ച പോലീസ് റിപ്പോർട്ട് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരുന്നു. മാവോയിസ്റ്റുകളെ പിടികൂടിയ ശേഷം തലയ്ക്ക് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പോലീസിനെതിരായ ആരോപണം. തമിഴ്നാട്ടിൽ വിദ്യാർത്ഥിയായ മകളെ കെണിയാക്കി രോഗബാധിതനായ കുപ്പുദേവരാജിനെ ജീവനോടെ പിടികൂടാനായിരുന്നു പോലീസ് പദ്ധതിയിട്ടതെങ്കിലും ദേവരാജിന്റെ ഉറ്റസഹായികളായ ചിന്ന രമേശ്, സതീഷ്, രാജു എന്നിവരെ അറസ്റ്റ് ചെയ്തതോടെ ഇത് പൊളിഞ്ഞു. മകളെ ദേവരാജിനരികിൽ എത്തിച്ചിരുന്നത് ഇവരായിരുന്നു. പിന്നീടാണ് നിലമ്പൂർ ഏറ്റുമുട്ടലിൽ കുപ്പുദേവരാജ് കൊല്ലപ്പെട്ടത്. അവിടെ 3 നിന്ന് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തിട്ടുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. ഇതിലൊരു തോക്കുമായി മാവോയിസ്റ്റുകൾ കടന്നുവെന്നാണ് നിഗമനം. ഏറ്റുമുട്ടലുണ്ടായ സ്ഥലത്തെ വൃക്ഷങ്ങളിൽ പോലീസിന്റെ മാവോയിസ്റ്റുകളുടെയും തോക്കുകളിലെ ബുള്ളറ്റുകൾ കണ്ടെടുത്തതിനാൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലല്ലെന്നും പോലീസ് പറയുന്നു. മാവോയിസ്റ്റുകളുടെ ക്യാമ്പിൽ നിന്ന് AK-47 അടക്കം 50 തോക്കുകൾ പിടിച്ചെടുത്തു. ഇവയിൽ തുടർച്ചയായി വെടിയുതിർത്തതിന്റെ തെളിവുകൾ ഉള്ളതിനാൽ അവിടെ സായുധ പരിശീലനം നടന്നിരുന്നതായും പോലീസ് പറയുന്നു. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഏറ്റുമുട്ടലുകളെക്കുറിച്ച് January 15 July 15 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് DGP അർദ്ധവാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അഗളിയിലും മലപ്പുറത്ത് പൂക്കോട്ടുപാടത്തും പോലീസിന് നേരെ വെടിവെപ്പുണ്ടായിട്ടുണ്ടെന്നും കൊല്ലുകയാണ് ലക്ഷ്യമെങ്കിൽ അപ്പോഴെല്ലാം ആകാമായിരുന്നെന്നും പോലീസ് പറയുന്നു. വയനാട് സ്വദേശി ജിഷി അടക്കം 36 മാവോയിസ്റ്റുകളെയാണ് തെരയുന്നത്. കർണാടകയിലെ 16 പേരിൽ 12 വനിതകളാണ്. അന്യസംസ്ഥാനക്കാരിലും 6 വനിതകളുണ്ട്. ഇക്കൂട്ടത്തിലുള്ള ശ്രീമതിയും മണിവാസകവും സുരേഷുമാണ് അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ കൊല്ലപ്പെട്ട CP ജലീലിനൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട്ടുകാരൻ ചന്ദ്രവും വിക്രം ഗൌഡ, സോമൻ, ലത, സുന്ദരി, വേൽമുരുകൻ, മൊയ്തീൻ, സാവിത്രി, കവിത, ഉണ്ണി, ഡാനിഷ്, ഗണേഷ്, അരവിന്ദ്, സന്തോഷ്, രാമൻ, രവി, രമ എന്നിവരും ലിസ്റ്റിലുണ്ട്. വ്യാജ ഏറ്റുമുട്ടൽ തുടങ്ങിയ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. കാര്യങ്ങൾ പിന്നീട് വിശദമായി പറയും. മജിസ്റ്റീരിയൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. മരിച്ചവരുടെ ബന്ധുക്കളെ വിവരമറിയിച്ചിട്ടുണ്ട്. പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാവോയിസ്റ്റുകൾ പോലീസിനെ വെടിവെക്കുന്നത് പതിവാണ്. പോലീസ് തിരിച്ചും വെടിവെക്കും. വെടിവെപ്പിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടേക്കാം. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മാവോയിസ്റ്റുകൾ വ്യാജ പ്രചാരണം നടത്തുന്നത് സ്വാഭാവികമാണ്. CRPF മുൻ മേധാവി ദുർഗാപ്രസാദ് പറഞ്ഞു.